മനുഷ്യത്വം അറിവിച്ച ധനമോഹികളുടെ ക്രൂരവഞ്ചനയിൽ നിന്നും ഇസ്ലാമിക ശരീഅത്ത് ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു സാധു പെൺകുട്ടിയുടെ വികാരോജ്വലമായ കഥയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. കഥ ശരീഅത്ത്. ശരീഅത്തിന് കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് മുറവിളി കൂട്ടുന്ന അല്പജ്ഞരായ അത്യന്താധുനികർക്ക് അല്പമെങ്കിലും ചിന്തിക്കാൻ ഇത് വക നൽകും എന്ന പ്രത്യാശയോടെ ഞാൻ കഥയിലേക്ക് കടക്കട്ടെ. ഏറനാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമം.
പച്ചച്ച പാടങ്ങൾ പച്ചില തോപ്പുകൾ ഉള്ളൊരു നാടാണ്. നീളത്തിൽ ഉള്ളത്തിൽ കുയിലുകൾ പാടിപ്പാറക്കുന്ന ഒരു നാടാണ്.
പച്ചച്ച പാടങ്ങൾ പച്ചില തോപ്പുകൾ ഉള്ളൊരു നാടാണ്. നീളത്തിൽ ഉള്ളത്തിൽ കുയിലുകൾ പാടിപ്പാറക്കുന്ന ഒരു നാടാണ്.
വടക്ക് ഭാഗത്ത് തലയുർത്ത് നിൽക്കുന്ന ഭഗവതി മല, പടിഞ്ഞാറും കിഴക്കും കീരിക്കുന്നും പൂവത്തിക്കുന്നും, കുന്നിന് താഴ്വരയിൽ നിറയെ കേരവൃക്ഷങ്ങളും കമുകിൻ തോപ്പുകളും, അതിന്റെ നടുവിൽ പച്ചപിടുത്ത് നിൽക്കുന്ന നെൽപ്പാടവും നിറഞ്ഞു നിൽക്കുന്ന നേന്ത്രവാഴത്തോപ്പുകളും, ഇതിനെല്ലാം ഉപരിയായി ആ വയലൊരുത്ത് തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ ഒരു വലിയ നാലുകെട്ട് മണിമാളികയുമുള്ള പഴയ തറവാട്, അതാണ് ചെമ്പകത്ത് തറവാട്.
ആ നാട്ടിലെങ്ങും ഷുഹൂറത്ത് വങ്ങും ചെമ്പകത്തറവാട്. കണ്ടാൽ ആരും കൊതിക്കും വിധത്തിൽ അവിടത്ത് നിൽക്കുന്നൊരു വീട്.
ആ നാട്ടിലെങ്ങും ഷുഹൂറത്ത് പൊങ്ങും തറവാട്. കണ്ടാൽ ആരും കൊതിക്കും വിധത്തിൽ അവിടത്ത് നിൽക്കുന്നൊരു വീട്.
ആന്തൂർ ഗ്രാമത്തിലെ ലക്ഷപ്രഭുവാണ് മുഹമ്മദ് ഹാജി. ഏക്കർ കണക്കിനുള്ള റബ്ബർ എസ്റ്റേറ്റുകളും വിശാലമായ തെങ്ങിൻ തോട്ടങ്ങളും കാറുകളും ലോറികളുമുള്ള മുഹമ്മദ് ഹാജി സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്. അഭ്യസ്തവിദ്യരും പ്രാപ്തരുമായ ആൺമക്കളുമൊത്ത് മുഹമ്മദ് ഹാജി വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ഒരു സമ്പന്ന കുടുംബം.
സമ്പത്തിൻ കളിത്തോപ്പിൽ വിരാജിക്കുന്ന ആദിയാക്ക് ഇമ്പത്തിൽ പരിവാരമേറിയുണ്ട്.
സമ്പത്തിൻ കളിത്തോപ്പിൽ വിരാജിക്കുന്ന ആദിയാർക്ക് ഇമ്പത്തിൽ പരിവാരമേറെയുണ്ട്.
സമൃദ്ധിയുടെ ശ്രീകോവിലിൽ വളരെ സന്തോഷത്തോടെ ആ കുടുംബം ജീവിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത്. മുഹമ്മദ് ഹാജിയുടെ കുലീനയും സുശീലയുമായ ഭാര്യ സുഹ്രാബി വാതരോഗം പിടിപെട്ട് കിടപ്പിലായി. ആനന്ദം അലയടിച്ചിരുന്ന ആ വീട്ടിൽ ദുഃഖത്തിന്റെ കരിമേഘങ്ങൾ നേരിട്ടു. എവിടെയും അസ്വസ്ഥത, ആവേശവും ഉന്മേഷവും അപ്രത്യക്ഷമായി. ചെമ്പകത്ത് തറവാട്ടിൽ ഇന്ന് സംതൃപ്തിയുടെ പൊട്ടിത്തിരികളില്ല. റേഡിയോയും ടെലിവിഷനും നിശബ്ദങ്ങളായി. മൗനത്തിൽ പൊതിഞ്ഞ ദുഃഖം വീടും പരിസരവും നിർജീവമാക്കി. സുഹ്രാബിയുടെ ശരീരത്തിന്റെ ഇടതുഭാഗം തളർന്നുപോയി. മെത്തയിൽ നിന്നും ഇളകാൻ പോലും വയ്യാത്ത അവസ്ഥ. മക്കളും വേണ്ടപ്പെട്ടവരും സുഹ്രാബിയുടെ കട്ടിലിന് ചുറ്റുമിരുന്ന് കണ്ണുനീർ ഒഴിച്ചു. തന്റെ ജീവന്റെ ജീവനായ പ്രിയമ്മയുടെ കിടപ്പ് കണ്ട് മുഹമ്മദ് ഹാജി പൊട്ടിക്കരഞ്ഞുപോയി.
മാസം പലതും കഴിഞ്ഞു, നാശങ്ങളും പിണഞ്ഞു, ആശ കൊഴിഞ്ഞു സുഹ്ര ബീവി കരഞ്ഞു. അന്ന് മേശപ്പൂ മുഹമ്മദ് ഹാജി വെന്ത് പൊരിഞ്ഞു.
മാസം പലതും കഴിഞ്ഞു, നാശങ്ങളും പിണഞ്ഞു, ആശ കൊഴിഞ്ഞു സുഹ്ര ബീവി കരഞ്ഞു. അന്ന്
രോഗത്തിന് മാറ്റമില്ല, ശോകത്തിന് അറ്റമില്ല, മരുന്നും മന്ത്രങ്ങൾക്കും ഫലമൊന്നും കണ്ടില്ല. മുഹമ്മദ് ഹാജി
ഒന്നും മന്ത്രങ്ങൾക്കും പലവൊന്നും കണ്ടില്ല. മമ്മദ് ഭാര്യയ്ക്ക് നിരാശയല്ലാതൊന്നുമേയില്ല.
മാസങ്ങൾ കടന്നുപോയപ്പോൾ സുഹ്റാബിയുടെ രോഗം ഒരു പഴയ സംഭവമായി മാറി. ശിശുഭിക്ക് പ്രത്യേകം വേലക്കാരികൾ നിയമിച്ചു. കട്ടിലിന് ചുറ്റും കൂടിയവരെല്ലാം അവരവരുടെ ജോലികളിൽ വ്യാപൃതരായി. മമ്മദ് ഹാജി മാനസികമായി വളരെയേറെ തളർന്നിട്ടുണ്ട്. പ്രായം 50 കഴിഞ്ഞെങ്കിലും ഒരു യുവാവിന്റെ പ്രസരിപ്പും പ്രസന്നതയും മമ്മദ് ഹാജിക്ക് വിട്ടുമാറിയിരുന്നില്ല. സുഹ്റാബീവി കിടപ്പിലായതോടെ വീട്ടിലെ നിയന്ത്രണം അറ്റുപോയിരിക്കുകയാണ്. ചെമ്പത്ത് തറവാട്ടിൽ ഒരു കാര്യത്തിനും ഇന്ന് നിയന്ത്രണമില്ല. അവിടെ ചുറ്റിപ്പറ്റി ജീവിതം ഒപ്പിച്ചിരുന്ന പാവങ്ങളെല്ലാം ഇന്ന് അവിടം വിട്ടുമാറിയിരിക്കുകയാണ്. വീട്ടുകാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കാൻ പറ്റിയവരാരും ഇന്നവിടെയില്ല. മണിയറയിലെ പട്ടുമെത്തലിരുന്ന് പാശ്ചാത്യ സംഗീതം ആസ്വദിച്ച് ശീലിച്ച മോഡേൺ മരുമക്കൊണ്ടോ വീട്ടുകാര്യങ്ങളിൽ പരിചയം? ഗൃഹനായികയുടെ പതനം നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ തീരാ ദുഃഖത്തിലാഴ്ത്തി. ചെമ്പോത്തുതറവാട്ടിന് ജീവൻ നൽകാൻ ഒരു ഗൃഹനായിക അത്യാവശ്യമായിരുന്നു. കുടുംബങ്ങളും വേണ്ടപ്പെട്ടവരും മറ്റൊരു വിവാഹത്തിന് മമ്മദ് ഹാജിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അനാഥയായ ചെമ്പോത്തുതറവാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഗൃഹനായികയുടെ ആഗമനം അത്യന്താപേക്ഷിതമാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏക അഭിപ്രായമാണ് ഈ കാര്യത്തിലുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ അതിന് തടസ്സമായി നിൽക്കുന്നില്ല. ഏകപത്നി വ്രതമെന്ന അപ്രായോഗികമായ നിയമമൊന്നും ഇസ്ലാമില്ല. അനിവാര്യമായ അവസ്ഥയിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ ശരീഅത്ത് അനുവാദം നൽകുന്നുണ്ട്. മനുഷ്യവികൃതിയെ സൂക്ഷ്മമായും അറിയുന്ന സർവശക്തനായ അള്ളാഹുവാണ് ശരീഅത്തിന്റെ കർത്താവ്. അത് സാർവജനികവും സാർവലൗകികവുമായ പ്രകൃതി നിയമമാണ്. തളർന്നുകിടക്കുന്ന സുഹ്റാബിയുടെ കട്ടിലരികെ ചെന്ന് മമ്മദ് ഹാജി തന്റെ ഇംഗിതം അറിയിക്കുകയാണ്.
കൊച്ചുനാളിലൊത്തു വന്ന കൂട്ടുകാരി എന്നോടൊപ്പം കൂടി നിന്ന എന്റെ വീട്ടുകാരി കൊച്ചുനാളിലൊത്തു വന്ന കൂട്ടുകാരി എന്നോടൊപ്പം നിന്ന എന്റെ വീട്ടുകാരി ഓർമ്മകൾ ഒരു കാലമുള്ളായി
ഷാജിയുടെ സ്നേഹമയമായ ആവശ്യം കേട്ട് സുഹ്റാ ബീവി തെല്ലുന്നേരം നിശബ്ദയായി. കുഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മാനസവീതിയിലൂടെ മൗനയാത്ര നടത്തുകയായിരുന്നു. ഗൽഗത സ്വരത്തിൽ സുഹ്റാ ബീവി പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ ഈ കട്ടിൽ നിന്നും ഇനി എഴുന്നേൽക്കില്ല. അങ്ങയുടെ അഭിലാഷം അവഗണിക്കാൻ എന്റെ ഹൃദയത്തിന് കരുത്തില്ല. എന്റെ ശരീരമാണ് തളർന്നിരിക്കുന്നത്. എന്റെ ഹൃദയം തളർന്നിട്ടില്ല. ഇത് എന്റെ അവസാനത്തെ ഘട്ടമാണ്. അവളുടെ ഇരു നേത്രങ്ങളിൽ നിന്നും അശ്രുഗണങ്ങൾ ധാരധാരയായി ഒഴുകി. ആ രംഗം കണ്ടു നിൽക്കാൻ കഴിയാതെ മുഹമ്മദ് ഹാജി ഒരു വിതുമ്പലോടെ മുറിയിൽ നിന്നും മന്ദം മന്ദം പുറത്തു കടന്നു. അന്വേഷണങ്ങൾ പലതും വന്നെങ്കിലും ഒന്നും മുഹമ്മദ് ഹാജിക്ക് തൃപ്തികരമായി തോന്നിയില്ല. പണവും പണ്ടവും നിർബന്ധമില്ല. അങ്ങനെയിരിക്കെ ഒരു പഴയ തറവാളായ നെച്ചിക്കുന്നം തറവാട്ടിൽ നിന്ന് മുഹമ്മദ് ഹാജിക്ക് ഒരു വിവാഹോലോചന വന്നു. പണ്ടുകാലത്ത് ചെമ്പത്തുകാരെ കവച്ചുവെക്കുന്ന പണക്കാരായിരുന്നു അവർ. പിന്നെ കേസും കൂട്ടവുമായി എല്ലാം നശിച്ചുപോയതാണ്. എന്നാലും തറവാടിത്തവും മര്യാദയും സൽസ്വഭാവവുമുണ്ട്. 22 കഴിഞ്ഞ ഓമനത്തുമുള്ള ഒരു പെൺകുട്ടി, മക്കളും മരുമക്കളുമുള്ള 50 കഴിഞ്ഞ മുഹമ്മദ് ഹാജിക്ക് അവൾ സമ്മതം മൂളിയത് സാമ്പത്തിക പരാധീനത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അവളുടെ ബാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. മൂത്ത സഹോദരന്മാരും ഉമ്മയും മാത്രമാണ് വീട്ടിൽ. മൂത്ത ജ്യേഷ്ഠൻ കുഞ്ഞഹമ്മദിന്റെ കുറഞ്ഞ വരുമാനം കൊണ്ട് ആ കുടുംബം ഒരുവിധത്തിൽ ജീവിച്ചു പോരുന്നു. ഇളയവളാണ് ജമീല. വലിയ സ്വത്തിന്റെ ഉടമയും പ്രഗത്ഭനുമാണ് മുഹമ്മദ് ഹാജി. ആ വീട്ടിലെ ജീവിതം പരമസുഖമായിരിക്കും. വയസ്സ് മാത്രം അല്പം കൂടിപ്പോയി എന്നത് ഒരു കുറ്റമല്ല. അങ്ങനെയെല്ലാം പറഞ്ഞാണ് ഉമ്മയും സഹോദരങ്ങളും ജമീലെ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. മുഹമ്മദ് ഹാജി വന്ന് പെണ്ണ് കണ്ടു. എല്ലാം തികഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടി. അദ്ദേഹത്തിന് ജമീലെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിവാഹം തീരുമാനിക്കപ്പെട്ടു. ചെമ്പകത്ത് തറവാടിന്റെ സ്ഥിതി ആകെ മാറി. വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും ജമീലയെ വളരെ ഇഷ്ടപ്പെട്ടു. രോഗിണിയായ ആദ്യ ഭാര്യ സുഹ്റാബീവിയെ അവൾ ആത്മാർത്ഥമായി ശുശ്രൂഷിച്ചു. മമ്മുധാരിയുടെ മക്കൾ ഇളയമ്മയെ സ്വന്തം മാതാവിനെ പോലെ സ്നേഹിച്ചു. നിർജ്ജീവമായി കിടന്നിരുന്ന ചെമ്പകത്ത് കറവാട്ടിൽ പ്രകാശത്തിന്റെ തങ്കരയണുക്കൾ വിതറി. മമ്മുധാരിക്ക് നഷ്ടപ്പെട്ടുപോയ ഉന്മേഷവും ഉത്സാഹവും വീണ്ടുകിട്ടി. സന്തുഷ്ടിയുടെ വസന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഹൃദയമായ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം വളരെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്.
സുഹൃയെന്ന സുഗന്ധ പുഷ്പം മഹിയിൽ വീണു മറഞ്ഞു. സുരഭിലമാം ഭവനം തന്നിൽ ഇരുള് വന്നു നിറഞ്ഞു.
വേദനാപൂരിതമായ ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ദിനങ്ങൾ നീങ്ങിന്തോറും ചെമ്പകത്ത് കറവാട്ടിൽ നിന്നും ദുഃഖത്തിന്റെ ഓർമ്മകൾ മാഞ്ഞുകൊണ്ടിരുന്നു. സുഹ്റാ ബേബിയെക്കുറിച്ചുള്ള വേദനിക്കുന്ന ഓർമ്മകളിൽ വിസ്മൃതിയുടെ തിരശീല വീണു. കുടുംബജീവിതം സാധാരണഗതിയിലേക്ക് നീങ്ങി. വീട്ടുഭരണം പൂർണമായും ജമീലയുടെ ആധീനത്തിൽ വന്നു. അവളെപ്പറ്റി ആർക്കും ആക്ഷേപമോ ആവലാതിയോ ഇല്ല. സുഭിക്ഷതയുടെ പുലിമയിൽ പൂർവകാല പ്രവൃത്തിയോടെ ചെമ്പകത്ത് കറവാട് വിളങ്ങി നിന്നു.